ഹലോ ആൻഡ് വെൽക്കം ടു ടീ ടോക്സ്. ടീ ടോക്സ് ഇന്ന് ഫീച്ചർ ചെയ്യുന്നത് ഹൈദറിനെയാണ്. 2018 മുതൽ ദുബായ് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ സജീവ സാന്നിധ്യമാണ് ഹൈദർ. മ്യൂസിക് എന്നൊരു പാഷൻ ഒരു സസ്റ്റൈനബിൾ പ്രൊഫഷനാക്കി മാറ്റിയ കഥ ഇന്ന് നമുക്ക് ഹൈദറിൽ നിന്ന് കേൾക്കാം.
Started from zero, got nothing to lose, and maybe we'll make something. Me, myself, we got nothing to prove. See, my old man's got a problem. Live with a bottle, that's the way it is. See, his body's too old for walking. His body's too young to look like his. My mama went off and left him. She want more from life than he could give. Somebody's got to take care of him. So I quit school and that's what I did. You got a fast car, fast enough so we can fly away. You gotta make a decision. Live tonight or live and die this way. Driving in my car, speed so fast, I felt like we're strong. See the lights lay down before, and your arms so nice wrapped round my shoulder. I got a feeling where I belong. I got a feeling I could be someone, be someone, be someone.
Hi guys,
welcome to Tea Talks.
Thank you. നല്ലത്, സുഖം സുഖം സുന്ദരം.
എങ്ങനെയാണ് ഈ ബി ഫാം കഴിഞ്ഞിട്ട് എം ഫാം, അത് കഴിഞ്ഞ് പിന്നെ മ്യൂസിക്?
സത്യം പറഞ്ഞാൽ ബി ഫാം എം ഫാം ചെയ്ത സമയത്തും എനിക്ക് മ്യൂസിക് പ്രൊഫഷണലായിട്ട് എടുക്കുന്നുള്ള പ്ലാനിലായിരുന്നു. ഞാൻ പാടാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ 8-9 വയസ്സ് മുതൽ ഞാൻ പാടാൻ തുടങ്ങി. അതായത് ഫോഴ്സയിച്ച് സ്റ്റേജിൽ തള്ളിവിട്ട് പാടിച്ചതാണ്. പക്ഷെ പിന്നെ ആ ഒരു ഹൈ എനിക്കിഷ്ടമായി സ്റ്റേജിലുള്ള. അങ്ങനെ സ്കൂളിലൊക്കെ കരോക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ പാടും. അങ്ങനെ അങ്ങനെ പാടി പാടി അങ്ങനെ ഒരു സ്ഥിരം ശീലമായി. അങ്ങനെ ഒരു ശീലമായി, അത് മുതൽ അങ്ങനെ പാടി. സ്കൂൾ കഴിഞ്ഞു, ഹയർ സെക്കൻഡറി കഴിഞ്ഞു, പിന്നെ കോളേജിലെത്തിയപ്പോഴാണ് പിന്നെ ഗിറ്റാറിനോട് ഒരു ഇൻട്രസ്റ്റ് വന്നത്. അത് അന്ന് ഞാൻ ബിഫാം പഠിച്ച സമയത്ത് ഫസ്റ്റ് ഇയറിൻ്റെ ഒരു എൻഡ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ, ഇപ്പോൾ നമ്മൾ എപ്പോഴും ഗിറ്റാർ ഇപ്പോൾ പ്രോഗ്രാം വരുമ്പോൾ ഗിറ്റാർ അല്ല കരയൊക്കെ ഇട്ടിട്ട് പാടും. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്താണ് പിന്നെ ഒരു ഗിറ്റാർ എടുത്ത് ഒന്ന് ഷൈൻ ചെയ്യാനുള്ള. കോളേജ് ലൈഫൊക്കെ ആണല്ലോ,
പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലോട്ട് ജൂനിയേഴ്സ്.
അപ്പോൾ റാങ്കിങ് ഒക്കെ ഒന്ന് കുറയുമല്ലോ, അപ്പോൾ ഇനി ജൂനിയേഴ്സ് വരാണ്. അപ്പോൾ അതന്നെ മെയിൻ അതന്നെയായിരുന്നു അജണ്ട, ഷൈൻ ചെയ്യുക. കാരണം അവിടെ ഞങ്ങളുടെ ബാച്ചിൽ ആരും ഗിറ്റാർ പ്ലേ ചെയ്യില്ല. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആരും ഗിറ്റാർ പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ഒരു എബിലിറ്റി അല്ലേ, എല്ലാവരും മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാം. പ്രോഗ്രാം വരുമ്പോൾ സ്റ്റേജ് കയറിയിട്ട് അത്യാവശ്യം നല്ല സ്റ്റേജ് ആയിരുന്നു പിന്നെ ഗവൺമെന്റ് കോളേജും അല്ലേ. അങ്ങനെയാണ് ഗിറ്റാർ എടുത്ത് തുടങ്ങിയത്. പിന്നെ ഗിറ്റാർ എടുത്ത് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഞാൻ വെറുതെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഗിറ്റാറിൽ, അത്രേ ഉള്ളൂ. പിന്നെ പഠിക്കണം എന്ന് തോന്നിയപ്പോൾ അവിടെ കോട്ടയത്ത് തന്നെ ഒരു ഗിറ്റാർ ക്ലാസ്സിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഗിറ്റാർ ക്ലാസ്സിന് പോയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സത്തോടെ ഞാൻ നിർത്തി ഗിറ്റാർ, അവിടെ ആ ക്ലാസ് പോലെ നിർത്തി. കാരണം അത് ആ കുറച്ച് നേരം പഠിപ്പിച്ചു. അതും ഇതിൽ മ്യൂസിക് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഏറ്റവും ബേസിക്കലി സാരീഗം അതുപോലെ തന്നെ ഇതിൽ ഗിറ്റാറിലെ നോട്ട്സാണ് പഠിച്ചു തുടങ്ങിയത്. പക്ഷെ എനിക്ക് പേഷ്യൻസ് ഇല്ലായിരുന്നു, എനിക്ക് പെട്ടെന്ന് കോഡ്സ് പഠിച്ച് പാട്ട്
പാടണം.
നമ്മുടെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ അറിയില്ലല്ലോ. അപ്പോ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ നിർത്തി. അന്ന് ഫസ്റ്റ് ഡേ അത് 45 മിനിറ്റ്സ് ആയിരുന്നു ക്ലാസ്. അന്ന് ഞാൻ പോയി നെക്സ്റ്റ് ഡേ ഫീ തരാന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു, കഞ്ഞിക്കുഴി ആയിരുന്നു അത്. അവിടുന്ന് പോന്നു, പിന്നെ ഞാൻ ആ ഭാഗത്ത് പോയിട്ടില്ല. അതിനുശേഷമാണ് പിന്നെ ഞാൻ റിസോഴ്സസ് നോക്കി തുടങ്ങിയത്, എങ്ങനെ പഠിക്കാം. അങ്ങനെയാണ് യൂട്യൂബിൽ കയറി. യൂട്യൂബിൽ കുറേ പല വീഡിയോസ്, അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നത് സോങ്സിൻ്റെ വീഡിയോസാണ്. അങ്ങനെ സോങ്സിൻ്റെ വീഡിയോസ് കുറേ കിട്ടി. പക്ഷെ അത് പോരാ, നമുക്ക് എല്ലാ സോങ്സും പ്ലേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കോഴ്സ് നോക്കി. അപ്പോൾ അങ്ങനെ ഒരു ചാനൽ, നല്ലൊരു ചാനൽ കിട്ടി, ഒരു ലണ്ടൻ ഒരു ഇൻസ്ട്രക്ടർ ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനത്തെ ചാനൽ വെൽ സ്ട്രക്ചേർഡ് ക്ലാസ്സും. അങ്ങനെ ഗിറ്റാർ പഠിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ അതൊരു പാഷനായിട്ട് അങ്ങനെ പോവാ. അങ്ങനെ ബി ഫാം കഴിഞ്ഞു, പിന്നെ പി ജി ചെയ്യാൻ എം ഫാം ചെയ്തു. അങ്ങനെ എം ഫാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നേരെ സൗദിയിലോട്ട് വിട്ട്, ഞങ്ങളെ ഫാമിലി ബിസിനസ് ക്ലിനിക്കും കാര്യങ്ങളായിട്ട് അങ്ങനെ അവിടെ പോയി. പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ മൂവ് ചെയ്ത് ചെയ്ത് ഇന്തോനേഷ്യയിലേക്ക് മൂവ് ചെയ്തു. അവിടെയും അവിടെ ഒരു പാർട്ട്ലി ഫാമിലി ബിസിനസ്സും എനിക്കൊരു താല്പര്യം തോന്നി, അങ്ങനെ അത് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതും കഴിഞ്ഞ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് യു എയിൽ വന്നത്.
ഓക്കെ,
ആ ബിസിനസ്സിൻ്റെ തന്നെ എൻ്റെ ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് തന്നെയായിരുന്നു അന്ന്. ഞാൻ ജസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം ഒരു ഗിറ്റാർ വാങ്ങി വീട്ടിലിരുന്ന് അങ്ങനെ പ്ലേ ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഇടും. അന്ന് പിന്നെ ഇൻസ്റ്റഗ്രാം ഒന്നും അത്ര താല്പര്യമില്ല, ഇടയ്ക്കൊരു വീഡിയോ ഇടും, ആരും കാണാനൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് 2018 ആയപ്പോഴാണ് പിന്നെ എനിക്ക് ഒരു, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചാർക്കോളിൻ്റെ ബിസിനസ് ആയിരുന്നു. ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരു പക്ക ട്രഡീഷണൽ ബിസിനസ് ആയിരുന്നു. വെയർ ഹൗസ് ഉണ്ടായിരുന്നു, സ്റ്റോറേജും അതും ഇതൊക്കെ ആയിട്ട്. അതിനൊരു ടൈമിംഗ് ഇല്ലായിരുന്നു, നൈറ്റും ഇതൊക്കെ കംപ്ലീറ്റ്ലി അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ 2018 ആയപ്പോൾ പിന്നെ എനിക്കൊരു മടുപ്പ് വരാൻ. പിന്നെ ഞാൻ ഇവിടുത്തെ കുറച്ചൊരു മ്യൂസിക് കമ്മ്യൂണിറ്റിയിലെ കുറച്ച് പേരെ കണ്ടു, അങ്ങനെ അവരായിട്ട് കണക്റ്റഡ് ആയി. പിന്നെയാണ് ഈ ഒരു മ്യൂസിക് ഇൻഡസ്ട്രി, ദുബായിലെ മ്യൂസിക് ഇൻഡസ്ട്രി ഏകദേശം മനസ്സിലായി തുടങ്ങി തന്നാൽ. അപ്പോൾ 2018 ഞാൻ ആലോചിച്ചത് അല്ലെങ്കിൽ ഇതിൽക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ. പക്ഷേ കോളേജ് മുതലേ തന്നെ ഗിറ്റാർ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കൊക്കെ തിരിഞ്ഞു.
ഓക്കെ,
പിന്നെ അതിന് ശേഷം വെസ്റ്റേൺ മ്യൂസിക്കാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഇറങ്ങി തുടങ്ങി, സംസാരിച്ച് എല്ലാവരുടെ അടുത്തും കണക്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ഓപ്പൺ മൈക്കിനൊക്കെ പോയി തുടങ്ങി. ഓപ്പൺ മൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജ് ഫ്രീ ആണ്, ആർക്കും പെർഫോം ചെയ്യാം, എത്ര സമയം തരും. അതുകൊണ്ട് ഗിറ്റാറും വോക്കൽസും പെർഫോം ചെയ്തിട്ട് ഇറങ്ങി പോരാം.
ഓക്കെ,
അങ്ങനെ 2018 ശരിക്കും ഒരു 1 ഇയറോളം ഞാൻ ഫ്രീ ആയിട്ട് പെർഫോം ചെയ്തു, ഒന്നുമില്ലാണ്ട് ഓപ്പൺ മൈക്സ് പോയി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ്, സ്റ്റേജ് പ്രസൻസും സ്റ്റേജിൻ്റെ ആ ഒരു എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ആ നെർവസ്നെസ് ഒക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനും, ക്രൗഡ് ഇപ്പോൾ പ്രോപ്പർ ഒരു ഗിഗ് തന്നെയാണ്, പേയ്മെൻ്റ് ഒന്നുമില്ലാന്ന് മാത്രം. അപ്പോൾ ആ ഒരു വിറയലും ആ ഒരു പേടിയും അതൊക്കെ അതോടെ ഇങ്ങനെ കുറച്ച് കുറച്ച് ശരിയായി, ഹാൻഡിൽ ചെയ്ത് വന്നു. അങ്ങനെ 2018 അതുകൊണ്ട് കുറേ മെറ്റീരിയൽസ് കിട്ടി, ഞാൻ വീഡിയോസ് എല്ലായിടത്തും മെറ്റീരിയൽസ് കിട്ടി. അങ്ങനെ 2018 ലാസ്റ്റിലാണ് എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു ഓഫർ വന്ന് കോൺട്രാക്റ്റിന്. അതുവരേക്കും ഞാൻ അപ്പോഴൊന്നും ഞാനൊക്കെ പ്ലാൻ ഇല്ല, എനിക്ക് ഇത് ഫുൾ ടൈം മ്യൂസിഷ്യൻ ആവണമെന്നൊന്നും പ്ലാനില്ല, വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉള്ളൂ. പക്ഷെ ആ സമയം തന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരിതുണ്ട്, കാരണം എനിക്ക് ബിസിനസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. മറ്റേത് ഭയങ്കര ശരിക്കും ഞാൻ ബേൺ ഔട്ടായി. അങ്ങനെയാണ് ഫസ്റ്റ് ഓഫർ വന്നത്. ഫസ്റ്റ് ഓഫർ വന്ന് നല്ല പേയ്മെൻറ്റ്, നല്ല, ഇപ്പോൾ നമ്മൾ നോർമലി ഒരു സാലറിയും കാര്യങ്ങളും നോക്കി അത് വെച്ച് നോക്കുമ്പോൾ റിയലി ഗുഡ് പേയ്മെൻറ്റ്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്തുടാ, ആ മറ്റേതിൻ്റെ അത്ര പണിയില്ല, അത്ര പണി എടുക്കേണ്ട, ഈവനിങ് മാത്രമേ വർക്കുള്ളൂ, ബാക്കി ടൈം എല്ലാം ഫ്രീ, അതും ഈവനിങ് മാക്സിമം 3 or 4 hours അത്രേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, അത് നല്ല ഇതാണല്ലോ. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് കോൺട്രാക്ട് ഞാൻ ചെയ്യുന്നത്.
ഓക്കെ,
പിന്നെയാണ് മനസ്സിലായത് അത് വൻ കൊള്ളയായിരുന്നു. കാരണം ആ പേയ്മെൻറ്റ് ഞാൻ എല്ലാവരും ഫ്രണ്ട്സിനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അത് വളരെ ലോ പേയ്ഡാണ്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 1/3 ഉള്ളൂ എനിക്ക് ഓഫർ ചെയ്ത പേയ്മെന്റ്.
ഓക്കെ,
അപ്പോൾ ഞാൻ പിന്നെ പക്ഷേ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ 3 months ആയി ചെയ്തു. അങ്ങനെയാണ് ഞാൻ പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ആയിട്ട് ഒരു പേയ്മെന്റ് വാങ്ങി വർക്കായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആ ട്രാൻസിഷനിലൂടെ ഞാൻ എൻ്റെ കമ്പനി ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ ഇതിലോട്ട് ഒരു പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയി, ഓക്കെ ഇതിലോട്ട് ഇറങ്ങാന്നുള്ളത്. അങ്ങനെ പിന്നെ കണക്ട് ചെയ്ത് അങ്ങനെയാണ് മ്യൂസീഷ്യൻ, പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ആയിട്ട് ഞാൻ വർക്കിംഗ് മ്യൂസീഷ്യൻ ആയിട്ട് ഇറങ്ങിയത്. അതിൻ്റെ മുന്നേ വരെ എനിക്ക് ഒരു പ്ലാൻ, 2018 വരെ ഒരു പ്ലാനും ഇല്ലായിരുന്നു ഇത് പ്രൊഫഷൻ ആക്കണമെന്നുള്ളത്. ഇറങ്ങിയതിന് ശേഷം വന്ന ഒരു ഇൻട്രസ്റ്റ് ആണ്, എന്നാൽ പിന്നെ ഇത് ചെയ്യാലോ എന്നുള്ളൊരു ഇത് വന്ന്. ഇപ്പോൾ താങ്ക്ഫുള്ളി അറൗണ്ട് 3 years ഫുൾ ടൈം മ്യൂസിക്കാണ് പ്രൊഫഷൻ, മ്യൂസിക് മാത്രമാണ് എനിക്ക് ഇൻകം. ടച്ച് വുഡ് നന്നായിട്ട് പോകണം, കുഴപ്പമില്ല.
ഇപ്പം ഈ UAE എന്ന് പറഞ്ഞ ഒരു കൺട്രി അല്ലെങ്കിൽ ദുബായ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഈ ഒരു പ്രൊഫഷനിലോട്ട് ഇറങ്ങാനായിട്ട് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്?
ഒരുപാട്. കാരണം മെയിൻലി എനിക്ക് വെസ്റ്റേൺ മ്യൂസിക് ആയതുകൊണ്ടാവാം അത് ഇത്ര കുറച്ചുകൂടി ഈസി ആയത്. ഈസി എന്ന് പറഞ്ഞാൽ കുറച്ച് അതിൻ്റെ ബാരിയേഴ്സ് ഉണ്ട്. കാരണം സാഡ്ലി എത്നിസിറ്റി ഒക്കെ കുറച്ച് ഇറ്റ് മാറ്റേഴ്സ്. പക്ഷേ ഞാൻ കുറേയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് കുറേയൊക്കെ വൈറ്റ്സ് ആയതുകൊണ്ട് കുറേയൊക്കെ എനിക്ക് കുറച്ചും കൂടി എൻട്രി കുറച്ചും കൂടി ഈസി ആയി. പിന്നെ എൻ്റെ മ്യൂസിക് വെസ്റ്റേൺ ആയിരുന്നു. ഇന്ത്യൻ മ്യൂസിക് ഇവിടെ ഉണ്ട്, ഇന്ത്യൻ മ്യൂസിക് സീൻ ഉണ്ട് ഇവിടെ ദുബായിൽ. പക്ഷേ നമ്മളെ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ അത്രത്തോളം ഒരു സൈസ് ഇല്ല, അത്രത്തോളം ചാൻസസ് ഇല്ല, ഒരു ഗ്രൗണ്ട് കുറവാണ് ഇന്ത്യൻ മ്യൂസിക്കിന്. അപ്പോൾ UAE മെയിൻലി ദുബായ്. ദുബായ് എന്ന് പറഞ്ഞാൽ ദുബായ് ഇറ്റ്സ് ട്രൈവ്സ് ഓൺ ടൂറിസം. ഇവൻറ്റുകളും പ്രൊമോഷൻസ് ആക്ടിവിറ്റീസ് ഇതൊക്കെ തന്നെയാണ് ദുബായിയുടെ മെയിൻ ഇൻകം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ്, നല്ല ഓപ്പർച്യൂണിറ്റീസായി. ഇഫ് യു ഗുഡ് അറ്റ് വാട്ട് യു ഡൂയിങ്, നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക്, എസ്പെഷ്യലി വെസ്റ്റേൺ മ്യൂസിക്. ഇന്ത്യൻ മ്യൂസിക് സീൻ എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ പറയാറില്ല. പക്ഷേ ഉണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞിടത്തോളം വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഗ്രൗണ്ട് മറ്റേനേക്കാളും കൂടുതലാണ്, നമുക്ക് ചാൻസസും കൂടുതലാണ്.
ഈ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു കൺസേൺ ആണ്, സേ ഇപ്പം ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും സേഫ് സെക്യൂർ ജോബ് എന്ന് പ്രോബബ്ലി പറയുന്ന സാധനം ചെയ്യുമ്പോൾ അതിന് പേയ്മെൻറ്റ് ഉണ്ട്, സെക്യൂർ പേയ്മെൻ്റ് ആണ്. പക്ഷേ ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ അത്ര ഒരു പേയ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ് പലരും ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഏതൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടോ, രമേശ് പിഷാരടി പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുള്ളതാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു കല എന്തിനായി പറഞ്ഞ സ്പെഷ്യലി പേയ്മെൻറ്റ്സ് ആണ്, ഒരാൾ മാസം മുഴുവനും ഉണ്ടാക്കുന്നത് ഒന്നോ രണ്ടോ ഷോ കൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അവരവരുടെ കഴിവിനെ ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമെന്ന് പറയുന്നത്. ഇപ്പൊ പണ്ടത്തെ ആ ഒരു ചിന്താഗതി അതിപ്പം മാറി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ, സ്പെഷ്യലി ഈ ഒരു ന്യൂജൻ ടീമിന്റെ അടുത്താണ്?
ന്യൂജൻ ഇപ്പോൾ ഈ പുതിയ ജനറേഷനിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്നത്, ഞാനിപ്പോൾ ഇതിലോട്ട് ട്രാൻസിഷൻ ചെയ്തപ്പോൾ ബിസിനസ് നിർത്തി ഒരു മ്യൂസിഷ്യൻ ആവാന്നുള്ള ട്രാൻസിഷൻ തന്നെ നമ്മൾക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അത്ര അങ്ങ് അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ഒരു നമ്മളൊരു ട്രഡീഷണൽ ഈവൻ ബിസിനസ് ആണെങ്കിലും, അപ്പോൾ ഞാൻ മാറി ബിസിനസ് നിർത്തണം. ഓക്കെ, എന്താ പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഫാർമസിസ്റ്റ് ആയിക്കൂടാ, എം ഫാം കഴിഞ്ഞല്ലേ, നിനക്ക് എന്താ മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനീസിൽ ജോലി കിട്ടും, നല്ല സാലറി, എന്തുകൊണ്ട് അതിന് പൊക്കൂടെ, എന്തിനാ ഇതിന് പോകുന്നതെന്നുള്ളൊരു ചോദ്യം ഒരുപാടുണ്ട്, ഒരുപാട് നമ്മളെ സൈഡിൽ നിന്നുണ്ട്. പക്ഷേ ലക്കിലി അങ്ങനെ കൂടുതൽ റെസ്ട്രിക്ഷൻ ഇത് ഒരു ഇത് വന്നിട്ടില്ല എനിക്ക്, ശരിക്കും അങ്ങനെ ഒരു ഫ്രിക്ഷൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് കൂടുതലായിട്ട് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ എന്നാലും പറയും അവർ സജഷൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇത് വേണോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ തോന്നിയാൽ ഞാൻ ചെയ്യും, സൈലൻ്റ് ആയിട്ട് ചെയ്തിട്ട് റിസൾട്ട് വരാൻ തോന്നുമ്പോൾ പിന്നെ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ല, അപ്പോഴൊക്കെ പറയുള്ളൂ. അപ്പോൾ ഇത് മാറും. പിന്നെ ഈ പിഷാരടി പറഞ്ഞ പോലെ തന്നെ ശരിയാണ്, ഇപ്പോൾ ഈ ജോബിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഫാർമസിസ്റ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ സെക്യൂർഡാണ്, ഓൾ ഇയർ നമുക്ക് പേയ്മെന്റ് എല്ലാ മന്തും നമുക്ക് സാലറി ഉണ്ട്.
അതെ അതെ.
പക്ഷേ ഈ മ്യൂസിക്കിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്ക് ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത്, രണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു വൺ ഓർ ടു മന്ത്സ് പീക്ക് സീസണിൽ ഒന്നോ രണ്ടോ മാസം വർക്ക് ചെയ്താൽ തന്നെ നമുക്കൊരു ഹോൾ റൗണ്ട് ഇയറിനുള്ളത് നമുക്ക് ഏകദേശം സെക്യൂർ ആണ്. നന്നായിട്ട് ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ എൻ്റെതും ഞാൻ ആ ഒരു ലെവലിലേക്ക് എത്താൻ ഒരു വൺ ഇയറിൽ കൂടുതൽ, ഫസ്റ്റ് ഇയർ ഞാൻ പേയ്മെന്റ് ഒന്നും ഇല്ലാതെ ചെയ്തു ഇതിന് മുന്നേ, ഫുൾ ടൈം ഇറങ്ങുന്നതിന് മുന്നേ വൺ ഇയർ എൻ്റെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ടുള്ള വൺ ഇയറും പേയ്മെന്റ് ഒക്കെ വളരെ കുറവായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങി കൂടുതൽ ഇതാണ് ഹു യു നോ, അതാണ് മെയിൻ, നമ്മൾ ആരൊക്കെ, നമ്മൾ എത്രത്തോളം നമുക്ക് കണക്ഷൻ ഉണ്ട്, നമുക്ക് എത്രത്തോളം ആളുകൾ അറിയാം, അവർക്ക് നമ്മളെ എത്ര അറിയാം, അപ്പോൾ കൂടുതലും മാർക്കറ്റിങ്ങും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യലാണ്. പക്ഷെ അതായി കഴിഞ്ഞാൽ ഒരു ഫുൾ ടൈം ആയിട്ട് നമ്മൾ ബിസി ആയിട്ടുള്ള മ്യൂസിഷ്യൻ ആയിക്കഴിഞ്ഞാൽ ഒരു ടു ഓർ ത്രീ മന്ത്സ് മതി ശരിക്കും, ഒരു വർഷത്തിൽ സീസണിൽ, ഇവിടുത്തെ കേസിൽ മെയിൻലി വിൻറ്റർ, വിൻറ്ററിൽ രണ്ടോ മൂന്നോ മാസം ശരിക്കും ബിസി ആയിട്ട് പെർഫോം ചെയ്യാൻ തന്നെ ഒരു വൺ ഇയറിനുള്ള. പക്ഷേ റമദാൻ സീസൺ ബ്രേക്കാണ്, റമദാൻ ഒന്നുമില്ല, സീറോ ആണ്. പിന്നെ റമദാൻ കഴിഞ്ഞാൽ വളരെ സ്ലോ ആണ്, ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പിന്നെ ഒരു ഒക്ടോബർ നവംബർ ഒരു വിൻറ്റർ ആവുന്ന സമയത്താണ് സീസൺ വരുന്നത്, അത് മുതലാണ് മ്യൂസിഷ്യൻസ് ബിസി ആവാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സീസൺ ഇപ്പോൾ ഒരു അടുത്ത റമദാൻ വരെ, അല്ലാന്നുണ്ടെങ്കിൽ ചൂട് വരുന്നത് വരെ, സാധാരണ റമദാനാണ് സീസൺ ബ്രേക്ക് അങ്ങനെയാണ്. അപ്പോൾ അതുവരേക്കുള്ള ഒരു നമുക്ക് ടു ഓർ ത്രീ മന്ത്സ് കിട്ടിയാൽ മതി, ബിസി ആയിട്ടുള്ള ഒരു ത്രീ മന്ത്സ് കിട്ടിയാൽ തന്നെ നമ്മൾ സെക്യൂർഡാണ്. പിന്നെ ഫ്രീലാൻസ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഇതന്നെ സെക്യൂർ ഒരു ജോബിൻ്റെ അത്ര ഒരു ജോബ് സെക്യൂരിറ്റി ഇല്ലല്ലോ ഒക്കെ നമ്മൾ. പിന്നെ ഈ ഇപ്പോൾ ഇത് പറഞ്ഞ ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ പോലെ പറഞ്ഞ പോലെ തന്നെ, ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു അക്കോസ്റ്റിക് ഗിറ്റാറും എൻ്റെ വോയിസും മാത്രം, ഒന്നുമില്ല. പിന്നെ സെക്കൻഡ് സീസണിൽ ഞാൻ ഒരു ചെറിയ ഒരു ലൂപ്പ് സ്റ്റേഷനും ഒരു ഒറ്റ സിംഗിൾ ചാനൽ ലൂപ്പ് സ്റ്റേഷനും പിന്നെ ഒന്നോ രണ്ടോ പെഡലും ഗിറ്റാർ പെഡൽസ് അത് മാത്രമായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തേർഡ് സീസൺ ആയപ്പോൾ ഞാൻ ലൂപ്പ് സ്റ്റേഷൻ വലിയൊരു ഫുൾ സൈസ് ലൂപ്പ് സ്റ്റേഷൻ ആഡ് ചെയ്തു, കുറേ ഒരു എട്ട് പെഡൽസ് ആഡ്, ഒരു വലിയ പെഡൽ ബോർഡും എൻ്റെ റിഗ് കുറേ കൂടി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ പിന്നെ എനിക്ക് ഞാൻ എൻ്റെ ഡ്രം കിറ്റും കാര്യങ്ങളും, അപ്പോൾ ഇപ്പം ഞാൻ പെർഫോം ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഫുൾ ബാൻഡിൻ്റെ അതേപോലെ തന്നെ എല്ലാം ലൂപ്പ് ചെയ്ത് ഡ്രംസും ബെയ്സും എല്ലാം അക്കൂസ്റ്റിക് ഇലക്ട്രിക് ബെയ്സ് അതിൻ്റെ ഇടയിൽ സോളോയും റിഫും ഇതൊക്കെ പ്ലേ ചെയ്തതെന്ന് എല്ലാം ഞാൻ സോളോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും വേണം, അതിപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ പ്രൊഫഷനിലും അങ്ങനെ തന്നെ, മെയിൻലി ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ആകുമ്പോൾ എന്തായാലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ, വേറെ വഴിയില്ല, കാരണം ബാക്കിയുള്ളവരും കയറി വരുകയാണ്. അപ്പോൾ നമ്മൾ ആ ലെവലിൽ നിന്ന് കാര്യമില്ലല്ലോ.
പിന്നെ എനിക്ക് ചോദിക്കാൻ വേണ്ട കാര്യം എന്ന് വെച്ചാൽ, പലരും റിലാക്സ് ചെയ്യുന്നത് പാട്ട് കേട്ടിട്ടാണ്, മ്യൂസിഷ്യൻസ് എങ്ങനെയാണ് റിലാക്സ് ചെയ്യുന്നത്? അവരും പാട്ട് കേട്ടിട്ടാണോ അതോ
ഒരു ഒരു എൻ്റെ അറിഞ്ഞിടത്തോളം, ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ നമുക്ക് അറിഞ്ഞിടത്തോളം ഒരുവിധം എല്ലാം റിലാക്സ് ചെയ്യുന്നത് പാട്ട് കേൾക്കാണ്ടാണ്.
കേൾക്കാണ്ടാണ്
കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഇപ്പം ഇനി 2018 വരെയൊക്കെ ഇപ്പം നമ്മൾ ഒരാൾ ഫുൾ ടൈം മ്യൂസിക് വർക്കായിട്ട് എടുക്കുന്നവരെ നമ്മൾ നല്ല പാട്ട് കേൾക്കാൻ എൻജോയ് ചെയ്യും, ചെയ്യാനും എൻജോയ് ചെയ്യും, സിംഗ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ജാം ചെയ്യാനും എൻജോയ് ചെയ്യും. പക്ഷെ നമ്മളൊരു വർക്കായിട്ട് തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഇതിപ്പോൾ പറയുമ്പോൾ നല്ല ഈസിയാണ്. നമ്മളൊരു ഇപ്പോൾ 3 hours നമ്മൾ പെർഫോം ചെയ്യണം, 45 minutes 3 sets, അതാണ് സ്റ്റാൻഡേർഡ് ഗിഗ്. അപ്പോൾ ഈ 3 മണിക്കൂർ നമ്മൾ നിന്നിട്ട് പെർഫോം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ അപ്പർ ബോഡി ഫുൾ വർക്കിംഗ് ആണ്. സിംഗിങ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല പറയുന്ന പോലെ, കാരണം ഒരു ക്രൗഡിന് മുന്നേ പെർഫോം ചെയ്യുമ്പോൾ ശരിക്കും ടയർഡ് ആവും ഫിസിക്കലി. പിന്നെ നമ്മൾ അതിൻ്റെതായ പെർഫെക്ഷനിലേക്ക് എത്തണം നമ്മൾ പെർഫോമൻസ് ലെവല്, കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പെർഫോം ചെയ്യുന്ന പോലെ അല്ല ഒരു ക്രൗഡിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ. അപ്പോൾ അതിന് ഒരുപാട് പ്രാക്ടീസ് വേണം, നേരത്തെ ഒരുപാട് നല്ല പ്രാക്ടീസ് വേണം. അപ്പോൾ ആ പ്രാക്ടീസ് ഇതെല്ലാം ചെയ്ത് ക്രൗഡിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അത് വരും. അപ്പോൾ പിന്നെ നമുക്കതൊരു വർക്കായിട്ട് ഫീൽ ചെയ്യും, കാരണം നമ്മൾ നേരത്തെ വീട്ടിലിരുന്ന് പെർഫോം ചെയ്യുന്നത് നമ്മൾ ഫണ്ണിനായിരുന്നു, ഒരു ഹോബി ആയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പെർഫോം ചെയ്യുന്ന നമ്മൾ വർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം.
ഓക്കെ,
അപ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് വർക്ക്. അപ്പോൾ നമ്മളത് പഠിച്ച ബന്ധം ശരിക്കും ഒരു 3-4 മണിക്കൂറൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഡെയിലി പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ടയർഡാവും, ഹൈഡ്രേറ്റ് ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണം, ഇങ്ങനെ എല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കുറേ കഴിയുമ്പോൾ ഇത് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ ഒരു വർക്കായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നും. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യുന്ന അതാണ്, ഒന്നുകിൽ ഡ്രൈവിന് പോവും. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് പറയുന്നതാണ്, പണ്ടൊക്കെ നമ്മൾ ഡ്രൈവ് പോകുമ്പോൾ മ്യൂസിക് ഇട്ടിട്ടാണ് പോവുക, ഇപ്പോൾ എല്ലാം ഓഫാക്കി കാമായിട്ടാണ് പോവുക. അപ്പോൾ അങ്ങനെ ഒരു കുറേ പേർക്ക് അങ്ങനെയാണ്. പിന്നെ പിന്നെ ഞാനെന്താ വെച്ചാൽ, നമ്മൾ 2 types മ്യൂസിഷ്യൻസ് ആണ് എൻ്റെ അഭിപ്രായത്തിലുള്ളത്, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇവിടെ ആണെങ്കിലും ഈ ഇൻഡസ്ട്രിയിൽ. ഒന്ന് ഒറിജിനൽ മ്യൂസിഷ്യൻസ്, ഒന്ന് പെർഫോമിംഗ് മ്യൂസിഷ്യൻസും. പെർഫോമിംഗ് ഗിഗ്ഗിംഗ് മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞാൽ കവേഴ്സ് ചെയ്യുന്നത് ഇതുപോലെ, അപ്പോൾ ഞാൻ ചെയ്യുന്ന ലൈന്. ഒറിജിനൽ മ്യൂസിഷ്യൻസ് പറഞ്ഞാൽ അവർക്ക് പെർഫോം ചെയ്തില്ലെങ്കിലും അവർ ഒറിജിനൽ മ്യൂസിക് ഉണ്ടാവും, കമ്പോസ് ചെയ്യും.
ഓക്കെ,
കമ്പോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് കുറേ ഇറ്റ്സ് ഓൺ ടേസ്റ്റ്, ആ മൂഡും ഇതൊക്കെയാണ്, ഹോബി, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്.
ഓക്കെ,
മറ്റേത് ശരിക്കും ഇപ്പം ഞാൻ ചെയ്യുന്നത് ശരിക്കും അതൊരു വർക്കാണ്,
വർക്കാണ്.
നമ്മൾ ചെയ്ത പാട്ട് തന്നെ ചിലപ്പോൾ കുറേ പെർഫോം ചെയ്ത് ചേഞ്ച് ചെയ്ത് നമ്മുടെ വേർഷൻ വരുത്തി ശരിക്കും അത് അങ്ങനെ പെർഫെക്റ്റ് ചെയ്ത് ചെയ്യണം. മറ്റേതാകുമ്പോൾ നമുക്ക് നമ്മളെ സ്വന്തം സോങ് നമുക്ക് എന്തും ചെയ്യാം, നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്ന അത്ര പെർഫോം ചെയ്യണ്ട. ഞാൻ കഴിഞ്ഞ സീസണിലൊക്കെ ശരിക്കും 5-6 ദിവസം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീക്കിൽ. ശരിക്കും ഇറ്റ്സ് റിയലി ടയറിങ്. അപ്പോൾ മറ്റവർക്ക് ശരിക്കും അത്ര ചെയ്യണ്ട, പക്ഷെ അത് ആ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം മെല്ലെ പോവുള്ളൂ, അത് പാരലായിട്ട് പോകും. പിന്നെ അതങ്ങ് എന്തെങ്കിലും ഒന്ന് ഒരു മ്യൂസിക് ക്ലിക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ വൺ ഗ്രോത്ത്. അപ്പോൾ അതുവരേക്കുള്ള ബുദ്ധിമുട്ടെല്ലാം ആ ഒരു ഗ്രോത്തിൽ കവർ ചെയ്ത് കിട്ടും. അപ്പോൾ അവർക്ക് റിലാക്സ് ആയി മ്യൂസിക് ആണ് നല്ലത്, കാരണം ക്രിയേറ്റിവിറ്റി ഫ്ലോ ചെയ്യണം. പക്ഷെ നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വർക്കിംഗ് മ്യൂസിഷ്യൻസ് ആകുമ്പോൾ ഒരു വർക്കായിട്ട് ഫീൽ ചെയ്യും കുറേ. അപ്പോൾ കുറേയൊക്കെ ഇത് തന്നെ, ഒന്ന് റിലാക്സ് ചെയ്യാൻ ഡ്രൈവിന് പോവുക, അങ്ങനെയൊക്കെ തന്നെ മ്യൂസിക്. പക്ഷേ കൂടുതലും ഇതാണ്, കൂടുതൽ പേരും മ്യൂസിക് എല്ലാം ഒഴിവാക്കി റിലാക്സ് ചെയ്യുന്നതല്ലേ കൂടുതൽ, കാരണം ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഡെയിലി.
ഇപ്പം ഇപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഗ്യാദർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചില്ല് ചെയ്യാനായിരിക്കും പോകുന്നത്, ഓൾറെഡി വർക്ക് ടയർഡ് ആണ്, അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ഹൈദരത്തി ഒരു 2 പാട്ട് പഠിക്കേ,
അതെല്ലായിടത്തും, അത് എല്ലാ മ്യൂസിഷ്യൻസിലുള്ള എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഗിഗിന് പോകുമ്പോൾ ഒരു ഗിഗ് ഞാൻ പറഞ്ഞത് 3 sets of 45 minutes. ഈ സമയത്തിൻ്റെ ഇടയിൽ നമ്മളൊരു 30-40 songs പെർഫോം ചെയ്യും ഒരു ദിവസം. അപ്പോൾ എൻ്റെ സെറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 300+ songs ആണ് എൻ്റെ സെറ്റ് ലിസ്റ്റ്. ഇതിന്ന് കുറേ സോങ്സ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇപ്പോൾ ഒരു ഹാൻഡ് ഫുൾ ഓഫ് സോങ്സ്, മേബി 25 songs. അപ്പോൾ നമ്മളൊരു ക്രൗഡിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ബിലോ അല്ലെങ്കിൽ ഒരു ബാറിലോ ഒരു വെന്യൂലോ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ റിക്വസ്റ്റ് വരും. ഈ സോങ് റിക്വസ്റ്റ് വരുന്ന ഒക്കെ ഒരുവിധം റിപ്പീറ്റഡാണ്. അവർക്കത് ഇന്നിപ്പോ വരുന്നവർ ഇന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന ആ സോങ് അവരിന്ന് കേട്ടിട്ട് പോകും. നമുക്ക് നമ്മൾ 5 ദിവസം പെർഫോം ചെയ്യണമെങ്കിൽ 5 കൊടുത്ത് 1-2 songs ആരെങ്കിലൊക്കെ റിക്വസ്റ്റ് ചെയ്യും. ഈ ഹോട്ടൽ കാലിഫോർണിയ, ഒയാസിസിന്റെ വണ്ടർ വോൾ, ഇങ്ങനത്തെ കുറെ സോങ്സ്, ഇതൊക്കെ ശരിക്കും പാടാൻ ഇഷ്ടമില്ലാത്ത സോങ്സാണ് ഇപ്പോൾ. അപ്പൊ ഏത് വർക്കിംഗ് മ്യൂസീഷ്യൻസിനോട് ചോദിച്ചാലും വണ്ടർ വോൾ പറയുമ്പോഴേ ഒരു മുഖം ചൊളിക്കല, അതേപോലെ ഹോട്ടൽ കാലിഫോർണിയ തുടങ്ങുമ്പോഴോ വയ്യ എന്നുള്ള ഒരു ഇതാണ്. കാരണം റിപ്പീറ്റ് ഇത് എന്നും പാടി ഒരു കുറേ പാടുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, കുറേ ഒരു പാട്ട് തന്നെ ഒരുപാട് കേൾക്കുമ്പോൾ വെറുതെ പോകും. ഇപ്പോൾ നമ്മൾ ഈ ട്രോൾ ചെയ്യുന്ന തന്നെ കാണാലോ.
അതെ അതെ.
അപ്പോൾ അതുപോലെ തന്നെ ഇത് പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ കുറേ കഴിയുമ്പോൾ, അപ്പോൾ ഇതാണ് ഈ നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ എല്ലാവർക്കും ഇത് തന്നെ വീണ്ടും ചോദിക്കാനുള്ളത്, നീ പെർഫോം, നീ സിംഗറല്ലേ, ഇത് ഇത് പാടുക പറയുമ്പോൾ പാടാം പാടും. പക്ഷേ ഇതാണ് റിക്വസ്റ്റ് എല്ലാവരും ചെയ്യും ഇപ്പോൾ മെയിൻലി തന്നെ. പക്ഷേ ഇതാണ് നമ്മൾ പാടുമ്പോൾ അവിടെ നിന്നും പാടി കഴിഞ്ഞ് വരികയാണ്, ഇനി ഇവിടെ നിന്നും പാടണം. പിന്നെ എല്ലാവരും ഒരു രസമല്ല, എല്ലാവരും ഹാപ്പി ആവുമ്പോൾ നല്ലൊരു എൻജോയ് ചെയ്യുമ്പോൾ രസമാണ്.
അപ്പം എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അതായത് മ്യൂസിക് ഇൻഡസ്ട്രിയിലോട്ട് വരാൻ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഐ ഓപ്പണിംഗ് ആയിരിക്കും. കാരണം പലരും വിചാരിക്കുന്നുണ്ട് ഓക്കെ എൻ്റെ പാഷൻ ഇതാണ്, ഞാൻ പാഷൻ്റെ പറയുക. കാരണം നമ്മളുടെ ഇവിടെ ഉള്ള ഒരു മോട്ടിവേഷണൽ ടോക്ക് അങ്ങനെയുണ്ട്, നീ പാഷൻ ചെയ്യൂ, അത് ചെയ്ത് ചെയ്യൂ. പക്ഷേ എന്ത് ചെയ്താലും അത് ചെയ്യേണ്ട രീതികൾ കുറേ ഉണ്ട്. ജോബ് ഇപ്പോൾ നല്ലവണ്ണം പാട്ട് പാടാൻ അറിയാമെന്ന് എഴുതിയിട്ട് പാട്ട് പാടിയിട്ട് ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഡു യുവർ മാർക്കറ്റിംഗ്, കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു നിലയിൽ നിങ്ങൾക്ക് ഉയരാൻ പറ്റുമോ?
അതെ അതെ.
അല്ലാതെ നിങ്ങളുടെ കഴിവ് മാത്രം കൊണ്ടൊരിടത്ത് പറ്റില്ല, നിങ്ങളുടെ കഴിവ് മാത്രം വേണ്ട, ആസ് എ ടീം വേണം, ഒരു ടീം വർക്ക് ആയിരിക്കും പലപ്പോഴും.
അതെ അതെ അല്ലേ. അതെ, ഇതിലിപ്പോ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു തന്നെ നമുക്ക് അറൗണ്ട് മോർ ദാൻ 50% ഇതിൽ മാർക്കറ്റിംഗ് തന്നെ, കാരണം നമുക്ക് ചാൻസസ് ഓപ്പർച്യൂണിറ്റീസ് വേണം. ആളുകൾ നമ്മളെ കുറിച്ച് അറിഞ്ഞാലേ നമുക്ക് വർക്കുള്ളൂ. നമ്മളിപ്പോ വീട്ടിലിരുന്നിട്ട് ഒരു 10 hours ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് എത്ര പെർഫെക്റ്റ് ചെയ്തിട്ടും ആളുകൾക്ക് നമ്മൾ അറിയില്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല.
അപ്പൊ
നമ്മൾ ഇനീഷ്യലി, ഇപ്പൊ ഞാൻ തുടങ്ങിയ തന്നെ ഞാൻ പെർഫെക്റ്റ് ഒന്നും പെർഫോമൻസ് അത്ര നല്ലതൊന്നുമല്ലായിരുന്നു. പക്ഷെ എന്നാലും മാക്സിമം ഞാൻ നെറ്റ്വർക്ക് ചെയ്തു, എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മീറ്റ് ചെയ്തു, ബാക്കിയുള്ളവർ പെർഫോം ഒക്കെ കുറെ പേര്. ഇപ്പോൾ ഒരു അന്നത്തെ ഞാൻ കയറുന്ന സമയത്തുള്ള ഫ്രണ്ട് ലൈൻ ആർട്ടിസ്റ്റുകൾ, പെർഫോം മെയിൻലി ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ പോയിട്ട് അവരെ ഗിഗിന് വെറുതെ പോയിട്ടിരിക്കും. എന്നിട്ട് അവർ ബ്രേക്കിന് വരുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയി എന്നിട്ട് സംസാരിച്ച് തുടങ്ങും. ഇപ്പോഴൊക്കെ ലക്കിലി അവരെല്ലാവരും കുറേ പേര് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്.
അപ്പം
മെയിൻലി ഞാൻ ഇവിടുത്തെ മെയിൻലി, ബാക്കിയുള്ള മ്യൂസിക് ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ദുബായ് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ മെയിൻലി നമുക്ക് കോൺടാക്ട്സ് ബിൽഡ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ എൻ്റെ ഗിഗ്സും കുറേ പേര്, ഇന്നലെ ഞാൻ 4 പേരെ നമ്പർ വേറൊരു ഏജന്റിന് അയച്ചു കൊടുത്ത്, ജാസ് മ്യൂസീഷ്യൻസ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ അറിയാവുന്ന ഒരു, ക്ലോസ് ആയിട്ട് നമ്മളെ അറിയാവുന്ന ഒരു, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവായിട്ട്, ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ അടുത്തൊരു എൻക്വയറി വരും. അപ്പൊ ഞാൻ ജാസ് ചെയ്യാറില്ല അധികം. ജാസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മളെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ കൂടുതൽ പേരെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് ക്ലിക്കിൽ ഓർമ്മ വരുന്ന അവരാണ്. നമ്മൾ മാർക്കറ്റിംഗ് നല്ല വേണം, റിലേഷൻഷിപ്പ് വേണം. അപ്പൊ എല്ലാവരുടെ മൈൻഡിലും ഫസ്റ്റ് വരികയാണെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത്. ഞാൻ ചെയ്ത പോലെ തന്നെ വേറൊരാൾ സോളോ മെയിൽ മ്യൂസിഷ്യന് വേണം, സോളോ മ്യൂസിഷ്യൻ വേണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്നെ നല്ല പരിചയമുണ്ട്, ക്ലോസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല ആക്റ്റീവാണ് സോഷ്യൽ മീഡിയ, അവരെപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവരെ മൈൻഡിൽ പെട്ടെന്ന് ആ എനിക്ക് ഒരാൾ അറിയാം, ഈ നമ്പർ കൊടുക്കും, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലും നമ്മൾ ദേഷ്യപ്പെടുത്തി എന്താണ് റിലേഷൻഷിപ്പ് കോളാക്കിയാൽ അതിൻ്റെതായ കോൺസിക്വൻസും വരും, അതാണ്. പിന്നെ അവര് നമ്മളെ അങ്ങനെ തഴയും, ചാൻസ് ഉണ്ടെങ്കിലും ഏയ് അയാൾ അത്ര പോരാന്നുള്ള ഒരു മാർക്കറ്റിംഗ് വന്ന കാര്യമല്ല. നല്ലൊരു റിലേഷൻഷിപ്പ് എല്ലായിടത്തും കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. മാർക്കറ്റിംഗ് റിയലി ഇമ്പോർട്ടൻ്റ്. അതെ, അതെ അതെ അതെ, അത് എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം കുറെ നമ്മളെ പൊളിറ്റിക്സ് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടല്ലോ, നമ്മളെ ഇതിലും ഉണ്ട്. പക്ഷേ ഇതാണ് മെയിൻലി തന്നെ, നമ്മൾ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കിട്ടും.
ഈ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്? ഇത് എല്ലാവരും ചോദിക്കുന്ന ക്ലീഷേ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ എന്നാലും പലരുടെ എക്സ്പീരിയൻസ് വേറെയാണ്.
ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എന്ന് ഇപ്പോൾ കുറെ ഇതിന് മുന്നേ ഇപ്പോൾ ഞാൻ റേഡിയോ 3 ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇവിടെ 103.8
ഓക്കെ
ദുബായായി. അപ്പോൾ അതിലും ചോദിച്ച് അങ്ങനെ കുറേ പേര് ചോദിക്കുമ്പോൾ ഓർമ്മ, പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ ഫസ്റ്റ് കോൺട്രാക്ട് വന്നല്ലോ 2018, ഫസ്റ്റ് കോൺട്രാക്ട് വന്ന എൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ പെർഫോം ചെയ്യാൻ പോവാം. കാരണം എനിക്ക് അറിഞ്ഞൂടെ ഈ വർക്കിംഗ് മ്യൂസിഷ്യൻ്റെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്.
ഓക്കെ,
ഇതൊന്നും അറിയാം, എനിക്ക് പാടാൻ അറിയാം, ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷേ ഒരു വർക്കിംഗ് ഗിഗ്ഗിംഗ് മ്യൂസിഷ്യൻ, ആളുകൾ നമ്മളെ കേൾക്കാനായിട്ട് അവിടെ വന്നിരിക്കുകയാണ്.
ഓക്കെ,
അപ്പോൾ അങ്ങനത്തെ ഒരു സദസ് ഞാൻ ചെന്നു. അപ്പോൾ നമ്മുടെ ഓപ്പൺ മൈക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓപ്പൺ മൈക്ക് നമ്മുടെ ചോയ്സ് ആണല്ലോ സോങ്സ്, നമുക്കിഷ്ടമുള്ളത് പാടാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുവിധം നമ്മുടെ ഒരു മ്യൂസിക്കൽ ടാലൻറ്റ് എടുക്കാൻ പറ്റുന്നതെല്ലാം ഒരുവിധം സാഡ് മ്യൂസിക്കാണ്, അതിലാണ് കൂടുതൽ ഫീലിങ്സും ഇമോഷൻസും വരിക. അപ്പോൾ അങ്ങനത്തേലാണ് നമ്മൾ കൂടുതൽ നമ്മുടെ ടാലൻറ്റ് പുറത്ത് കാണിക്കാനുള്ള ഇത് വരിക. അപ്പോൾ അങ്ങനത്തെ സോങ്സാണ് കൂടുതൽ ചെയ്യുക. അപ്പോൾ ആ ഒരു ഇത് എൻ്റെ ഇത് വെച്ചിട്ട് സെറ്റ് ലിസ്റ്റ് വെച്ചിട്ടാണ് ഞാനൊരു വെന്യൂവിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. പക്ഷെ വെന്യൂവിൽ പെർഫോം ചെയ്യുമ്പോൾ നേരെ അതിൻ്റെ ഒരു അജണ്ട വേറെ, കാരണം അവർ വരുന്ന എൻ്റർടൈൻഡ് ആവാനാണ്, അല്ല നമ്മുടെ മ്യൂസിക് സ്കില്ല് എത്രത്തോളം ആണെന്നല്ല, അവർക്ക് അവിടെ വന്ന് എൻജോയ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ഡേ ചെന്നത് ഈ ഒരു പോലുള്ള സെറ്റ് ലിസ്റ്റ് ആയിട്ടാണ്. അതായിട്ട് ചെന്നിട്ട് ഞാൻ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു, സെക്കൻഡ് സെറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ലേഡി അവിടെ ഇരിക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുറച്ച് ഹാപ്പി സോങ്സ് പാടാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ എൻ്റെ ഫസ്റ്റ് ഗിഗിന്, എൻ്റെ ശരിക്കും എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്, ഒരു ബ്രിട്ടീഷ് ഇ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണ് ഫസ്റ്റ് മുതൽ എൻ്റെ ഒരു മെൻറ്റോർ എന്ന് പറയാം.
ആൾ
മ്യൂസിക് ഇൻഡസ്ട്രിയിലല്ല, പക്ഷേ ഒരുപാട് ഒക്കെ അറൗണ്ട് 50s ഉള്ളത്, പക്ഷെ ചെറുപ്പം മുതലേ ഒരു ഗിറ്റാറിസ്റ്റാണ്, അന്നത്തെ കാലം മുതലേ ചെറുപ്പം ടീനേജിൻ്റെ മുന്നേ ഗിറ്റാർ തുടങ്ങിയത്. അപ്പോൾ അയാൾക്ക് ശരിക്കും നല്ലൊരു പക്ക മ്യൂസിഷ്യനാണ്, ബോൺ ഒരു ആ ഒരു ലൈറ്റിൽ. അപ്പോൾ അയാൾ എല്ലാത്തിലും നല്ല സപ്പോർട്ട്, അയാൾക്ക് പറഞ്ഞുതരും ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഈ സോങ്സ് ചെയ്യും. അയാളാണ് കുറേയൊക്കെ എൻ്റെ സെറ്റ് ലിസ്റ്റൊക്കെ പറഞ്ഞെന്നുള്ള അയാളെ, ഇതാണ് ഇത് പഠിക്കുക, ഇതാണ് ഈ പഠിക്കേണ്ടത്.
ഓക്കെ,
കാരണം ആ ഒരു ക്രൗഡാണ്. ഫസ്റ്റ് പെർഫോം ചെയ്ത് ഞാൻ ബ്രിട്ടീഷ് പബ്ലാണ്, സെക്കൻഡ് കോൺട്രാക്ടും ബ്രിട്ടീഷ് പബ്ലാണ്. അപ്പോൾ എൻ്റെ സെറ്റ് ലിസ്റ്റ് ആയിരിക്കും ആ ഒരു ബ്രിട്ടീഷ് ക്രൗഡിനുള്ളതും, ഒരു ഇപ്പോൾ 40s ഉള്ള ബ്രിട്ടീഷ് ക്രൗഡിനുള്ളതാണ്, അതൊക്കെ കുറച്ച് ഗ്രോൺ അപ്സ് ആണ്. അപ്പോൾ ആ ടൈമിലുള്ള സെറ്റ് ലിസ്റ്റ്. അപ്പോൾ പക്ഷെ ഞാൻ ഇതും കൊണ്ടാണ് ഫസ്റ്റ് പോകുന്നത്, ഇതുകൊണ്ട് അയാളവിടെ ഇരിക്കുന്നത്, അയാൾ എടുക്കുന്ന രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, എൻ്റെ ആദ്യത്തെ ഗിഗാണല്ലോ, ആദ്യത്തെ പെർഫോം ചെയ്യാണ്, അവരെല്ലാവരും വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ലേഡി വന്ന് പറയുന്നത്, കുറച്ച് ഹാപ്പി സോങ്സ് ചെയ്യാമെന്ന്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ചിരിക്കാൻ വൈകിയത് പറഞ്ഞു, ഇപ്പം ഒന്നും മൈൻഡ് ചെയ്യണ്ട, ഉള്ളത് പോലെ തന്നെ ചെയ്യും, ഇപ്പോൾ വെറുതെ ടെൻസ്ഡ് ആയിട്ടുള്ള ബാക്കി ഒരു സെറ്റും കൂടെ കൊണ്ട് കൊളാക്കണ്ട. അതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ സെറ്റ് ലിസ്റ്റ് ഞാൻ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങിയത്.
പിന്നെ ക്രൗഡിനനുസരിച്ച് ഫിൽട്ടർ ചെയ്യാം.
നമുക്ക് നമ്മൾ മ്യൂസിക് വാല്യൂവിനേക്കാളും കൂടുതൽ എന്റർടൈൻമെന്റ് വാല്യൂ കൊടുത്ത് സെറ്റ് ലിസ്റ്റ് സോർട്ട് ചെയ്യണം. ഇതുപോലെ വണ്ടർവാളൊക്കെ ശരിക്കും വെറും നമ്മളൊരു മ്യൂസിക് വാല്യൂ അങ്ങനായിട്ട് പറയാനൊന്നുമില്ല, അതൊരു ജസ്റ്റ് ഒരു നോർമൽ ഒരു ചിയർഫുൾ ഗ്രൂവി സോങ് ആണ്. അപ്പൊ അത് മ്യൂസിക് പക്ഷെ ക്രൗഡിന് അതാണ് വേണ്ടത്, അപ്പൊ അത് ചെയ്യണം. ഹോട്ടൽ കാലിഫോർണിയ ക്രൗഡിന് അതാണ് വേണ്ടത്. അപ്പൊ അത് ആ ക്രൗഡിന് എന്താണോ വേണ്ടത് അത് ചെയ്യാനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം അത് ചെയ്യണം. പക്ഷെ അതൊരു ശരിക്കും അന്ന് ഞാൻ നല്ല നെർവസ് ആയി. അന്ന് അയ്യോ ആദ്യത്തെ ദിവസം തന്നെ എന്റെ വർക്കിന്റെ ഫസ്റ്റ് ഡേ തന്നെ ഒരു അൺഹാപ്പി ആയി. അതൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വേറെ പറയാനുള്ളത് എക്സ്പോ 2020 ഇപ്പോൾ ഈ അടുത്ത് 2 മാസം മുന്നേ ഞാൻ പെർഫോം ചെയ്ത് മിഡ് സെറ്റ് എൻ്റെ ഗിറ്റാർ സൗണ്ട് അങ്ങ് നിന്നു. ഞാൻ പ്ലഗ് ചെയ്യുന്ന എൻ്റെ ഇടയിൽ, കാരണം അക്വസ്റ്റിക് ഗിറ്റാറിന് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ബാറ്ററി വേണം പ്ലഗ് ചെയ്യുമ്പോൾ. അപ്പോൾ ബാറ്ററി തീർന്നുപോയി. അങ്ങനെ ഞാൻ പാടുന്നതിൻ്റെ ഇടയിൽ ഗിറ്റാർ അങ്ങ് നിന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ എടുത്താൽ നോക്കി. സൗണ്ട് എഞ്ചിനീയർ വിചാരിച്ചു അവിടെ എന്തെങ്കിലും കണക്ഷൻ ലൂസാണ്, അപ്പോൾ അയാൾ പരതി നോക്കുക എന്താ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഞാൻ ദൗർഭാഗ്യത്തിന് ഞാൻ ചെയ്യുന്നത് ലൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതങ്ങ് ലൂപ്പ് ചെയ്തിട്ട് അത് ഇത് ചെയ്തു. ആ സോങ് കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ബാറ്ററി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പം തന്നെ പെട്ടെന്ന് ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടതായി. അതൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഫസ്റ്റ് ഡേത്തെ ആ എക്സ്പീരിയൻസ് അത് ഇപ്പോഴും മറക്കില്ല.
അതെ. അല്ല, ഈ സ്റ്റേജിൽ ചെന്നിട്ട് ഇങ്ങനൊരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആ ഒരു ഫീൽ എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഞാൻ എനിക്കൊന്നും അത്രയ്ക്കൊന്നും ഫീൽ വന്നിട്ടില്ല. കാരണം ഞാനൊക്കെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനൊക്കെ എനിക്ക് 5 മിനിറ്റേ ഉള്ളൂ. അപ്പം തന്നെ എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. നോർമലി എനിക്ക് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ വിക്കുള്ളതാണ്. ഈ പ്രസംഗിക്കാനൊക്കെ കയറുമ്പോണ്ടല്ലോ പേടി കാരണം ഈ വിക്ക് പോലും വരത്തില്ല. പറയേണ്ട കാര്യമല്ല, ഇപ്പം 5 മിനിറ്റിൻ്റെ പ്രസംഗം കാണാൻ പഠിച്ചുകൊണ്ട് പോയത് പറയേണ്ട എല്ലാം ഒറ്റയടിക്ക് 2 മിനിറ്റ് തീരും, പിന്നെ ബാക്കി എവിടെ ഇരുന്ന് കൈവിറയിലൊക്കെ വരാറുണ്ട്. എങ്ങനെയുണ്ട് ടെക്നിക്കൽ ഡിഫിക്കൽട്ടി വരുമ്പോൾ അപ്പോഴത്തെ ഒരു എന്താ പറയുക, സ്റ്റേജ് പ്രസൻസ് എങ്ങനെ വരുന്നത്, ക്രൗഡിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ അതൊക്കെ എന്താണ്?
ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ടൈം ടെക്നിക്കൽ ഡിഫിക്കൽട്ടി വന്ന ഇത് വളരെ ഫ്രീക്വൻ്റ് ആണ്. ടെക്നിക്കൽ ഡിഫിക്കൽട്ടി വളരെ ഫ്രീക്വൻ്റ് ആണ്. ഏതെങ്കിലും ഒരു കേബിൾ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് ചവിട്ടിയാൽ, കാരണം ഇത് ഒരുപാട് വയേഴ്സാണ്, ഒരുപാട് കേബിൾസാണ്, ചവിട്ട് എന്തെങ്കിലും ഒന്ന് മാറുക. കാരണം എൻ്റെ ഫ്രണ്ടിൽ 8 പെഡൽ ബോർഡ്, അതായത് 8 സ്വിച്ച് ആണ് എൻ്റെ ഫുട്ടോണ്ട് കൺട്രോൾ ചെയ്യുള്ളത്. പ്ലസ് എൻ്റെ ലൂപ്പ് സ്റ്റേഷനിൽ 1 പെഡലും പിന്നെ 6 സ്വിച്ച് വേറെയും. അപ്പോൾ ഇതെല്ലാം എൻ്റെ കയ്യോ കാലുകൊണ്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒരു മസിൽ മെമ്മറിയാണ്. നമ്മൾ താഴേക്ക് നോക്കി പാടാൻ പറ്റില്ലല്ലോ, ക്രൗഡിനെ നോക്കി പാടണം. അപ്പോൾ കാലുകൊണ്ട് ചെയ്യുന്നത് ഒരു ഇതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് നമ്മൾ സ്റ്റെപ്പിംഗ് ഒരുപാട് മാറും. ലൂപ്പ് ചെയ്യേണ്ടോർത്ത് ചിലപ്പോൾ ലൂപ്പ് സ്റ്റോപ്പാവും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നം. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വന്ന സമയത്ത് ഞാൻ വളരെ നെർവസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആരോ മൊത്തം നോക്കില്ല, പെട്ടെന്ന് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ പിന്നെ എനിക്ക് പിന്നെ അത് ഒരു ക്രൗഡ് ഇൻട്രാക്ഷൻ ആയിക്കഴിഞ്ഞാൽ അവർക്കും ഇത് പ്രശ്നമില്ലെന്ന് മനസ്സിലായി. കാരണം ഇത് മാറിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് അമളി പറ്റി എന്നുള്ള ഒരു തമാശ രീതിയിൽ അതങ്ങ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ അത് അങ്ങനത്തെ ഒരു രീതിയിൽ, അപ്പോൾ അവരും ചിരിക്കും, നമ്മൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് നമുക്കൊരു അമളി പറ്റിയത് നമ്മൾ തന്നെ അങ്ങ് എൻജോയ് ചെയ്യുക. അങ്ങനെ ഒരു തമാശയും പറഞ്ഞാൽ നമ്മളെ തന്നെ കളിയാക്കി ഒരു തമാശയും പറഞ്ഞാൽ അവരും ചിരിക്കും. ആ ഒരു ചിരിയോണ്ട് അതങ്ങനെ ലെവലായി പോകും. പക്ഷെ നമ്മൾ നെർവസായി എന്ന് ക്രൗഡിന് തോന്നിക്കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മളെ ഒരു പ്രോ അല്ലാത്ത പോലെ ഒരു ഇതാണ് കിട്ടുക അവർക്ക്. അയ്യോ, ഇവൻ ആദ്യമായിട്ടാണോ പെർഫോം ചെയ്യുന്നത് എന്നുള്ള ഒരു
ഫ്രീഡം കിട്ടും. സ്നേഹം,
അതെ അതെ, അതെ അതെ, അത് ഫസ്റ്റ് നമ്മൾ മെയിൻലി തന്നെ ക്രൗഡ് ഇൻട്രാക്ഷൻ ആണ് മെയിൻ. ഞാൻ നമ്മൾ ഓരോ പലർക്കും പല മെത്തേഡാണ് ഞാൻ ചെയ്യാറ്. നേരെ ഫസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് സോങ് ഏറ്റവും നമുക്ക് അറിയാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സോങ് അങ്ങ് ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആളുകൾ നമ്മളെ നോക്കും. കാരണം നല്ല സോങ് ചെയ്യുമ്പോൾ ആളുകൾ നോക്കും, അപ്പോഴാണ് ആളുകളുടെ ഐസ് കിട്ടുക. അവരുടെ വിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സോങ് കഴിഞ്ഞ് സെക്കൻഡ് സോങ്ങിന്റെ ഇടയിൽ ആ സമയത്താണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നെ അവരുടെ അടുത്ത് സംസാരിക്കുക, അവരുടെ അടുത്ത് ഇതാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക്. ഒന്നും ഞാൻ പ്ലാൻ ഒന്നും ചെയ്തിട്ട് പോകില്ല. അപ്പോൾ പിടിച്ച് അപ്പോൾ എന്ത് കിഡ്സ് ഉണ്ടെങ്കിൽ അവർ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ ഒരു ഫണ്ണി ആയിട്ട് ആരെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് സംസാരിക്കും. അപ്പോൾ മെയിൻലി ഇതാണ്, സംസാരിക്കുക. ഞാൻ ക്രൗഡിൽ ആദ്യമൊന്നും സംസാരിക്കില്ല, നെർവസ് ആയിരുന്നു. പിന്നെ ഇതന്നെ ക്രൗഡ് ഇൻട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരും കൂളാണ്. പിന്നെ നമ്മൾ ആ ഒരു ഒരേ ലെവലായില്ലേ, നമ്മളെല്ലാവരും ഒരു ഇമോഷണലി ഒരേ ലെവലായി. അതാണ് ഞാൻ ചെയ്യാറ്. എനിക്കത് ഈസി ആയിട്ട് തോന്നി.
എന്തെങ്കിലും പർട്ടിക്കുലർ സോങ് എന്താ പറയുക, ഭയങ്കര പ്രിയപ്പെട്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ എന്തെങ്കിലും?
ആ, ഞാൻ എനിക്ക് ഒരുപാട് ഓർമ്മിക്കുന്ന സോങ്സ്, ഒന്ന് 3 Doors Down ഹിയർ വി തോട്ട് യു എന്ന് പറഞ്ഞ സോങ് ഉണ്ട്. അതാണ് അതിൽ ഫസ്റ്റ് ഒരു ഇൻട്രോയും അതിലൊരു റിഫും വരുന്നുണ്ട് ഓൾ ത്രൂ ഔട്ട് ദ സോങ്.
ഓക്കെ.
അതായിരുന്നു ഞാൻ ഫസ്റ്റ് ഏറ്റവും ബുദ്ധിമുട്ടി പഠിച്ച റിഫ്. ഗിറ്റാർ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ആ ഫിംഗർ പിക്കിങ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിന് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറേ സമയമെടുത്തു അത് പഠിക്കാൻ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമുള്ള റിഫായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2-3 മാസം എടുത്തിട്ടാണ് പാടുന്നതും എൻ്റെ ഫിംഗർ പിക്കിങ് കൂടെ ഒരുമിച്ച് സിങ്ക് ചെയ്തതുപോലെ ഞാൻ പഠിച്ചത്. അപ്പോൾ ആ സോങ്ങിൽ നിന്നാണ് ഞാൻ ശരിക്കും പാടി. പക്ഷേ സ്ട്രമ്മിങ് പ്രശ്നമല്ല, നമ്മൾ കൈ സ്ട്രമ്മിങ് മാത്രം, പക്ഷേ പിക്കിങ്ങും പാടുന്നതും തമ്മിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് സിങ്കയിൽ. അപ്പോൾ ആ ഒരു സോങ് വെച്ചിട്ട് ഒരുപാട് സമയം എടുത്തിട്ട് ബുദ്ധിമുട്ടി പഠിച്ചാണ്. അപ്പോൾ ആ സോങ് എനിക്കിഷ്ടമാണ്. പിന്നെ അതുപോലെ ജോൺ മെയറിൻ്റെ ഗ്രാവിറ്റി, ഗ്രാവിറ്റി ആയിരുന്നു കുറെ കാലത്തേക്ക് എന്റെ സൗണ്ട് ചെക്ക് സോങ്. നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ ഫസ്റ്റ് ഹാഫ് ആൻ അവർ നമ്മൾ സൗണ്ട് ചെക്ക്, ലെവൽസ് എല്ലാം കറക്റ്റ്
ആണെന്നുള്ളത്.
അപ്പൊ ഈ സോങ് ആയിരുന്നു എന്റെ സൗണ്ട് ചെക്ക് സോങ് കുറെ കാലത്തേക്ക്. ആ സോങ് എനിക്ക് പാടാനും കംഫർട്ടബിൾ ആയിരുന്നു, പാടാൻ ഇഷ്ടമായിരുന്നു, പിന്നെ അത്ര കോംപ്ലിക്കേറ്റഡും അല്ലായിരുന്നു. അപ്പൊ ഞാൻ സൗണ്ട് ചെക്ക് സോങ് അതായിരുന്നു. അത് രണ്ടുമാണ് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന രണ്ട് സോങ്.
ഓക്കെ, അപ്പം ഇത്രയും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കുക, മലയാളം പാട്ട് വല്ലതൊക്കെ അറിയോ?
മലയാളം സത്യം പറഞ്ഞാൽ മലയാളം ഇല്ല, പാടിയിട്ടില്ല മലയാളം. ഞാൻ ഇതുവരെ പബ്ലിക്കായിട്ട് മലയാളം പാടിയില്ല. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എപ്പോഴാണ് മറ്റേ ആ മന്ദാരച്ചെപ്പുണ്ടോ എന്ന് പറഞ്ഞ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡ്ലി ഉണ്ടല്ലോ, ആ ഒരു വേർഷൻ ഞാൻ പാടി നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ആ തൈക്കുടം ബ്രിഡ്ജിൻ്റെ, പക്ഷേ എനിക്കിപ്പോഴും ആ ഒരു നമ്മുടെ വെസ്റ്റേണോ ഹിന്ദി പാടുന്ന ആ ഒരു കംഫർട്ടബിലിറ്റി ഇപ്പോഴും മലയാളത്തിലേക്ക്
കിട്ടിയിട്ടില്ല.
അത് എൻ്റെ ടേസ്റ്റ് മാറിയതുകൊണ്ടാവാം. പിന്നെ ഞാൻ എനിക്ക് മലയാളം അങ്ങനെ, കാരണം നമ്മൾ ഫസ്റ്റ് പാടി തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് അന്നൊരു ഇൻട്രസ്റ്റ് ഡ്രംസും ഗിറ്റാറും ഉള്ള
സോങ്ങുകളാണ്.
അപ്പോൾ ആ നമ്മൾ ആദ്യം പാടി തുടങ്ങിയ സമയത്ത് കൂടുതൽ നമുക്ക് ഈ മദ്ദളം ഇതൊക്കെയാണ് നമ്മളെ കീബോർഡ്, ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മലയാളം സോങ്സിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ എന്താ നമ്മുടെ അയാളുടെ പേര്, എ ആർ റഹ്മാൻ വന്ന സമയത്ത്, പിന്നെ അതുപോലെ നമ്മുടെ ഇതിൽ ശങ്കര പേര് മറന്നു, നമ്മുടെ മ്യൂസിക് ഡയറക്ടറുണ്ട്, അയാൾ മെയിൻലി ഗിറ്റാർ
ജോൺസൺ
അല്ല അല്ല നമ്മളെ ഇതിൽ ചെയ്തിട്ടുള്ള ബാംഗ്ലൂർ ഡേയ്സിന്റെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു
ഗോപി സുന്ദർ.
ആ ഗോപി സുന്ദർ പിന്നെ അതുപോലെ വേറൊരാളും കൂടെ ഉണ്ട്, അൽഫോൺസ് അല്ല വേറൊരാള്, ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പേരാണ്, ഞാൻ ഓർമ്മ കിട്ടുന്നില്ല. ഇവരൊക്കെയാണ്
ദീപക് ദേവ്,
യെസ് ഇവരൊക്കെ കുറെയൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഗിറ്റാറുകൾ കുറെ കയറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് കുറച്ചും കൂടെ അങ്ങനത്തെ സോങ്സ്. പിന്നെ ഈ ബാൻഡുകൾ ചെയ്യുമ്പോൾ കുറെ ഗിറ്റാറുകൾ, അതങ്ങനെയാണ് ഞാൻ തൈക്കുടം ബ്രിഡ്ജിന് എനിക്ക് ഇഷ്ടം, അത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി, പാട്ടും എനിക്കിഷ്ടമായി, അതുകൊണ്ടാണ് എനിക്ക് മലയാളം അന്ന് എടുക്കാത്തത്. പിന്നെ ഹിന്ദിയിലോട്ട് ഗിറ്റാർ തുടങ്ങിയത് മുതൽ ആ സമയത്താണ് മറ്റേ റോക്ക് സ്റ്റാർ എന്ന മൂവി റിലീസാണ്, ഗിറ്റാർ തുടങ്ങി സെക്കൻഡ് ഇയറോ എന്തോ ആണ്. അതോടെ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ബോളിവുഡ് മ്യൂസിക്കിലോട്ടും പിന്നെ ആ ഒരു ഇൻസ്പിറേഷൻ വന്നു ഒരു ശരിക്കും, അങ്ങനെ ഹിന്ദി സോങ്, പിന്നെ ഇംഗ്ലീഷ് മൂവ് വെസ്റ്റേണിലോട്ട് മൂവ് ചെയ്തു. വെസ്റ്റേണിൽ മെയിൻലി ഇത് തന്നെ, മെയിൻലി ബേസ്ഡ് ഓൺ ഗിറ്റാർ എല്ലാം, ഒരുവിധ എല്ലാം സോങ്സും. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് മലയാളം അധികം പിന്നെ ഞാൻ അതിലോട്ട് ഇറങ്ങില്ല. ഗിറ്റാർ എന്തിലാണ് എനിക്ക് പണ്ടേ ആ ഒരു ഗിറ്റാറിൻ്റെ സൗണ്ടിനോട് ഒരു ഇൻട്രസ്റ്റാണ്.
അതെ അതെ,
അങ്ങനെ അതുകൊണ്ടായിരിക്കാം.
അപ്പം ബാക്ക് ടു കോളേജ് ഡേയ്സ്, കോളേജിൽ പറഞ്ഞു ഗിറ്റാർ വരാനുള്ള സാഹചര്യം ഡെഫിനറ്റ്ലി ഷൈൻ
ചെയ്യാം.
പലർക്കും ഗിറ്റാർ വായിക്കുന്ന പിള്ളേരെ ഒന്നുമില്ലെങ്കിലും കണ്ടുകൂടാ. അതായത് നമുക്കിപ്പം അറിയാലോ, നമുക്ക് ഫ്രണ്ട്സൊക്കെ കാണാം, അപ്പൊ പലരും പറയും എടാ അവൻ വന്നിട്ടുണ്ട്, പുള്ളി ഗിറ്റാറും കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴേ നമുക്ക് പ്രത്യേകിച്ച് ഗിറ്റാർ വായിക്കുന്ന പിള്ളേര്, പാട്ട് പാടുന്ന പിള്ളേരെ പെമ്പുള്ളവർക്ക് ഭയങ്കര കാര്യമാണ്. ഗിറ്റാറൂടെ വായിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട, ബാക്കി ആർക്കും അവിടെ ഒരു സ്കോപ്പ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്നൊക്കെ ഒരു എന്താ ഫ്രിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ്
പക്ഷെ എന്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആസ് ഫാർ ആസ് ഐ നോ എനിക്ക് വളരെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. നല്ല സപ്പോർട്ടീവ് ആയിട്ട് പറഞ്ഞാൽ എന്റെ ഗിറ്റാർ ഫസ്റ്റ് ഒക്കെ ഇനീഷ്യലി അവരൊക്കെ ജസ്റ്റ് വെറുതെ കളിയാക്കും, നമ്മൾ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോ. പക്ഷെ എന്തെങ്കിലും ഇവന്റ് വരുമ്പോ എന്റെ പിന്നാലെ ചേടാ ഗിറ്റാർ എന്തെങ്കിലും ചെയ്യ് കാരണം. അപ്പൊ നല്ല എന്റെ ആ ഒരു എന്റെ ബാച്ചിലുള്ള ഫ്രണ്ട്സ് സർക്കിൾ വളരെ ടൈറ്റ് ആയിരുന്നു, നല്ല ടൈറ്റ് നിറ്റ് ആയിരുന്നു, ഞങ്ങള് ശരിക്കും ഒരു ഗാങ് പോലെ തന്നെയാണ്. പക്ഷെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും, നല്ല ഞങ്ങള് ശരിക്കും ഒരുമിച്ച, മേ ബി അതുകൊണ്ടാവും എല്ലാവരും ഒരുമിച്ചാ താമസിച്ചിരുന്നത്, ഒരു വീടെടുത്ത് ഞങ്ങൾ താമസിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട്, അതും ഞാൻ ഗിറ്റാർ എടുത്ത് തുടങ്ങിയതിന് ശേഷം ഞങ്ങളെ എന്റെ കൂടെ ഉള്ള ബാക്കി ഒന്ന് രണ്ട് പേര് അവരും ഗിറ്റാർ എടുത്തു. അങ്ങനെ അതിൽ പോരുത്തൻ എന്റെ ഫ്രണ്ട്, നല്ല ക്ലോസ് ഫ്രണ്ട് ഹരീഷ് നമ്പ്യർ, അവൻ നന്നായിട്ട് ഗിറ്റാർ പ്ലേ ചെയ്യുമ്പോൾ, വേറെ ഒരുത്തൻ നിഖിൽ, അവൻ നന്നായിട്ട് പാടും, ഗിറ്റാർ പ്ലേ ചെയ്യില്ലായിരുന്നു, പക്ഷെ അവനും ഇപ്പൊ ഗിറ്റാർ എടുത്തു. അങ്ങനെ കുറെ പേര്, അങ്ങനെ അവരും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാ പഠിക്കാറ് കുറെ പേര്. പിന്നെ അതിന്റെ ആ ഒരു സ്റ്റേജ് വരുമ്പോ അത് മടുപ്പ് വരും പഠിക്കാൻ, അപ്പൊ അത് വിടും. പിന്നെ ഞാൻ എന്തോ അന്നത്തെ ഭാഗ്യം കൊണ്ട് എനിക്ക് മടുപ്പ് വിടാൻ തോന്നിയില്ല, അന്നങ്ങനെ കുറെ ബുദ്ധിമുട്ടി അങ്ങ് ഇതായി. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു രസമായി, പിന്നെ ഷൈൻ ചെയ്യാലോ.
അതെ അതെ അതെ, പക്ഷേ സ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇപ്പം ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഗേൾസ് ഒക്കെ ഉണ്ടോ, അവരുടെ ബോയ് ഫ്രണ്ട്സിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ട്. അവർ ചിലപ്പം പറയായിരിക്കും, അതെ ഫോൺ വിളിക്കുവാണെങ്കിൽ അതെ ഫോണും നോക്കുമോ, എന്താണ് ഇപ്പൊ ഹൈദർ ഗിറ്റാർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഫോൺ അങ്ങോട്ട് വെച്ചിട്ട് അവന് ഗിറ്റാറും കൊണ്ടുവരാൻ
ചിലപ്പോ ബാക്കിയുള്ള ബാച്ചിലൊക്കെ ചിലപ്പോൾ വന്നിരിക്കാം, ജൂനിയേഴ്സിന്റെ ഇതൊക്കെ ആവുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് കാരണം ജൂനിയേഴ്സ് അവരെ ബാച്ചിൽ അവർ നോക്കുന്ന പിള്ളേരുണ്ടാവും, അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ അത് എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ നമ്മള് നോക്കുന്ന ഒരു പെണ്ണ് വേറൊരാളെ നോക്കുമ്പോ അപ്പൊ ഞാനാണെങ്കിലും ചൊറിയല്ലോ. അതെ, സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാവും,
എല്ലാവർക്കും
വിസിബിളി. എന്റെ അടുത്ത് അങ്ങനെ ആരും അങ്ങനെ പെരുമാറിയിട്ടില്ല, ഉണ്ടായിട്ടുണ്ടോ അറിയില്ല. പക്ഷെ നമ്മുടെ എന്റെ ഫ്രണ്ട്സിൽ അക്ലി വളരെ സപ്പോർട്ടീവ് ആയിരുന്നു, എന്നെ തള്ളി വിടുമായിരുന്നു. ബാക്കിയുള്ളവർ ആരും എന്റെ മുമ്പിൽ വന്ന് നേരിട്ട് അങ്ങനൊന്നും ബിഹേവ് ചെയ്തിട്ടില്ല.
അപ്പം മൈദർ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വണ്ടർഫുൾ ടൈം. എന്തായാലും ഇത്രയും നമ്മളെ ഹോസ്റ്റ് ചെയ്തതിന് താങ്ക് യു.
താങ്ക് യു സോ മച്ച് പോഡ്കാസ്റ്റിൽ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തതിന്. ആൻഡ് ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം. താങ്ക് യു.